السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين ومنهم من يقول ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار لا يكلف الله نفسا إلا وسعها لها ما كسبت وعليها ما اكتسبت ربنا لا تؤاخذنا إن نسينا وأخطأنا ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين
پہلی آئے جو میں تلاوت کی ہے اس کا ترجمہ ہے کہ انہی میں سے
ഞാൻ പാരായണം ചെയ്ത ആദ്യ സൂക്തത്തിന്റെ അർത്ഥം ഇപ്രകാരമാകുന്നു. ഞങ്ങളുടെ നാഥ, ഐഹിക ജീവിതത്തിൽ ഞങ്ങൾക്ക് നീ നന്മ നൽകണമേ. പരലോകത്തും നീ ഞങ്ങൾക്ക് നന്മ നൽകണമേ. നരകശിക്ഷയിൽ നിന്നും നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ചിലരും അവരിലുണ്ട്. രണ്ടാമത്തെ സൂക്തത്തിന്റെ അർത്ഥം അല്ലാഹു ഒരാൾക്കും അവന്റെ കഴിവിൽപ്പെട്ടതല്ലാതെ ഉത്തരവാദിത്ത മേൽപ്പിക്കുന്നില്ല. അവൻ പ്രവർത്തിച്ച കർമ്മത്തിന്റെ ഫലം അവന് ലഭിക്കുന്നതാണ്. അവൻ പ്രവർത്തിച്ച ദുഷ്കർമ്മത്തിന്റെ ശിക്ഷയും അവന് അനുഭവിക്കേണ്ടി വരുന്നതാണ്. ഞങ്ങളുടെ നാഥ, ഞങ്ങൾ മറന്നുപോകുകയോ തെറ്റു ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ ശിക്ഷിക്കരുതേ. ഞങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നവരുടെ മേൽ ചുമത്തിയതുപോലുള്ള ഭാരം ഞങ്ങളുടെ മേൽ ചുമത്തരുതേ. ഞങ്ങളുടെ നാഥ, ഞങ്ങൾക്ക് വഹിക്കാൻ കഴിയാത്ത ഭാരം ഞങ്ങളുടെ മേൽ ചുമത്തരുതേ. ഞങ്ങൾക്ക് മാപ്പ് നൽകണമേ, ഞങ്ങൾക്ക് പുറത്തു തരയണമേ, ഞങ്ങളുടെ കരുണ കാണിക്കണമേ. നീയാണ് ഞങ്ങളുടെ രക്ഷാധികാരി. അതിനാൽ സത്യനിഷേധികളായ ജനങ്ങൾക്കെതിരിൽ ഞങ്ങളെ സഹായിക്കണമേ. ഖുർആനിലുള്ള രണ്ട് ദുആകളാണിത്. ഇതിനെ സംബന്ധിച്ച് ഞാൻ ചിലത് പറയുന്നതാണ്. എന്നാൽ അതിനു മുമ്പായി ദുആയുടെ യാഥാർത്ഥ്യത്തെയും അതിന്റെ യുക്തിയെയും കുറിച്ച് ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരു ഉദ്ധരണി വായിക്കുന്നതാണ്. അദ്ദേഹം പറയുന്നു, പ്രയാസത്തിന്റെയും വിപത്തിന്റെയും സമയത്ത് അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും അവനിൽ നിന്ന് പ്രശ്നപരിഹാരം ആഗ്രഹിക്കുകയും ചെയ്യുന്ന വ്യക്തിക്ക് ദുആയെ പൂർണ്ണതയിലെത്തിക്കുകയാണെങ്കിൽ അള്ളാഹുവിൽ നിന്ന് സമാധാനവും യഥാർത്ഥ സന്തോഷവും കരസ്ഥമാകുന്നു. ഇനി അഥവാ അയാൾക്ക് ലക്ഷ്യം കരസ്ഥമായില്ലെങ്കിൽ തന്നെയും മറ്റേതെങ്കിലും തരത്തിലുള്ള സമാധാനവും സംതൃപ്തിയും അള്ളാഹുവിൽ നിന്ന് അയാൾക്ക് ലഭിക്കുന്നു. ഒരിക്കലും ഒരിക്കലും തന്നെ പരാജിതനാകുന്നതല്ല. വിജയം കൂടാതെ അയാളുടെ വിശ്വാസ ശക്തി സുദൃഢമാകുകയും ചെയ്യുന്നു, ദൃഢവിശ്വാസം വർദ്ധിക്കുന്നു. എന്നാൽ ദുആ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് തിരിയാത്തയാൾ എപ്പോഴും അന്ധനായി തന്നെയിരിക്കും, അന്ധനായി മരിക്കുകയും ചെയ്യും. പറയുന്നു, നമ്മുടെ ഈ പ്രഭാഷണത്തിൽ വിഡ്ഢികളായ ആക്ഷേപകർക്കുള്ള മറുപടിയുമുണ്ട്. അവർ തങ്ങളുടെ ദുഷ്ചിന്തയാലും പ്രത്യക്ഷത്തിൽ മാത്രം നോക്കുന്ന കാരണത്താലുമാണ് ഈ ആക്ഷേപം ഉന്നയിക്കുന്നത്. അതായത് തങ്ങളുടെ അവസ്ഥയാലും സംഭാഷണത്താലും ദുആയിൽ മുഴുകിയിരിക്കുന്ന ധാരാളം പേരെ തങ്ങളുടെ ഉദ്ദേശത്തിൽ പരാജിതരായി കണ്ടിട്ടുണ്ട്. അവർ പരാജിതരായി മരിക്കുന്നു. അതായത് അവർ ആഗ്രഹിച്ച ലക്ഷ്യം അവർക്ക് കരസ്ഥമാകുന്നില്ല. അതിന് വിപരീതമായി ദുആയിലും അള്ളാഹുവിലും വിശ്വാസമില്ലാത്ത ഒരു വ്യക്തിക്ക് ആ ലക്ഷ്യം കരസ്ഥമാകുന്നു. അതായത് അയാൾക്ക് എല്ലാം ലഭിക്കുന്നു. വലിയ വലിയ വിജയങ്ങൾ അയാൾക്ക് ലഭിക്കുന്നു. അതിനാൽ ഞാനിപ്പോൾ വിവരിച്ചതുപോലെ ദുആ കൊണ്ടുള്ള യഥാർത്ഥ ഉദ്ദേശം സംതൃപ്തിയും സമാധാനവും യഥാർത്ഥ ക്ഷേമവും കരസ്ഥമാകുക എന്നതാണ്. പ്രത്യക്ഷവാദി കാണുന്നത് ഒരു വ്യക്തി ഏതുദ്ദേശത്തിനു വേണ്ടിയാണോ ദുആ ചെയ്യുന്നത് അത് കരസ്ഥമാകുന്നില്ല എന്നാണ്. എന്നാൽ ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, യഥാർത്ഥത്തിൽ ദുആ ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത്തെ നിബന്ധന ദുആയെ പൂർണ്ണതയിലെത്തിക്കുക എന്നതാണ്. യഥാർത്ഥത്തിൽ ദുആ ചെയ്യുന്ന ആൾ പ്രത്യക്ഷ വസ്തുക്കളെ ശ്രദ്ധിക്കാറില്ല. വിശ്വാസിയുടെ ഉൾക്കാഴ്ചയുള്ള അല്ലാഹു ദുആയെ സംബന്ധിച്ച് അറിവുള്ള ഒരു വിശ്വാസി താൻ ആവശ്യപ്പെട്ടത് ലഭിച്ചു എന്നല്ല നോക്കുന്നത്. മറിച്ച് പറയുന്നു, സംതൃപ്തിയും യഥാർത്ഥ ക്ഷേമവും കരസ്ഥമാകുന്നു. പറയുന്നു, നമ്മുടെ യഥാർത്ഥ ക്ഷേമം ദുആയിലൂടെ നാം ആഗ്രഹിക്കുന്ന കാര്യത്തിലൂടെ മാത്രമേ കരഗതമാകൂ എന്നത് ശരിയല്ല. മറിച്ച് നമ്മുടെ യഥാർത്ഥ ക്ഷേമം എന്തിലാണെന്നത് അല്ലാഹു അറിയുന്നു. പൂർണ്ണ ദുആയ്ക്ക് ശേഷം അത് നമുക്ക് തന്നരുളുന്നു. അഥവാ ദുആ പരിപൂർണവും ശരിയായതും യഥാർത്ഥ നിലയിലുള്ളതും അല്ലാഹുവിന്റെ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചുള്ളതുമാണെങ്കിൽ യഥാർത്ഥ ക്ഷേമം എന്താണെന്നറിയുന്ന അല്ലാഹു അത് നൽകുന്നു. പറയുന്നു, സത്യാത്മാവോടുകൂടി ദുആ ചെയ്യുന്ന വ്യക്തി യഥാർത്ഥത്തിൽ പരാജിതനാകുക അസാധ്യമാകുന്നു. മറിച്ച് സമ്പത്തിലൂടെയും അധികാരത്തിലൂടെയും ആരോഗ്യത്തിലൂടെയും മാത്രം ലഭിക്കാത്ത ക്ഷേമം അള്ളാഹുവിന്റെ പക്കലാണുള്ളത്. ഏത് നിലയിലാണോ അവൻ ആഗ്രഹിക്കുന്നത് നൽകുന്നതാണ്. എന്നാൽ പരിപൂർണ ദുആ മുഖേനയാണ് അത് നൽകപ്പെടുന്നത്. അല്ലാഹു ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരു ആത്മാർത്ഥ സത്യസന്ധന് വിപത്തിൽ അകപ്പെടുന്ന സമയത്ത് ഒരു ചക്രവർത്തിക്ക് രാജസിംഹാസനത്തിൽ ലഭിക്കാത്ത ആനന്ദം നൽകാൻ സാധിക്കുന്നു. അതിനാൽ അതിന്റെ നാമം അതിനാൽ അതിന്റെ നാമം യഥാർത്ഥ ലക്ഷ്യപ്രാപ്തി എന്നാകുന്നു. അത് അവസാനം ദുആ ചെയ്യുന്നവർക്ക് ലഭിക്കുന്നു. ദുആ ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന ആനന്ദം ഒരു രാജാവിന് ലഭിക്കുന്നതല്ല. ചുരുക്കത്തിൽ ഇതാണ് ദുആയുടെ യാഥാർത്ഥ്യം, ദുആയുടെ സംക്ഷിപ്ത തത്വജ്ഞാനം. ഇതാണ് ദുആയുടെ ആത്മാവ്, ഒരു യഥാർത്ഥ വിശ്വാസിയുടെ ചിന്ത ഇപ്രകാരമായിരിക്കണം. നാം എപ്പോഴും ഇത് നമ്മുടെ മുന്നിൽ വെക്കേണ്ടതാണ്. ചുരുക്കത്തിൽ മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞതുപോലെ ദുആ സ്വീകരിക്കപ്പെടുന്നതിനായി അതിനെ പരിപൂർണതയിലേക്ക് എത്തിക്കേണ്ടതാണ്. ആ അവസ്ഥയിൽ എത്തുമ്പോൾ ഒന്നുകിൽ മനുഷ്യൻ അള്ളാഹുവിനോട് അർത്ഥിക്കുന്ന ദുആ സ്വീകരിക്കപ്പെടുന്നു, സ്വീകരിക്കപ്പെട്ടതിന്റെ അടയാളം പ്രത്യക്ഷപ്പെടാൻ തുടങ്ങുന്നു. അല്ലെങ്കിൽ എന്ത് ദുഃഖം കാരണത്താലാണോ മനുഷ്യൻ ദുആ ചെയ്തത്, ആ ദുഃഖം വിഷമം ദൂരീകരിക്കപ്പെടുന്ന തരത്തിലുള്ള സംതൃപ്തിയും സമാധാനവും കൈവരുന്നു. അള്ളാഹുവിന്റെ ദൃഷ്ടിയിൽ എന്താണോ എനിക്ക് ഉത്തമമായിട്ടുള്ളത് അത് എനിക്കായി വെളിപ്പെടുന്നതാണ് എന്ന ഒരു സവിശേഷ മനസ്സമാധാനം കരസ്ഥമാകുന്നു. ഇതാണ് ഒരു യഥാർത്ഥ വിശ്വാസിയുടെ ചിന്ത. അള്ളാഹു നമുക്കെല്ലാവർക്കും ഈ സ്ഥാനം കരസ്ഥമാക്കുന്നതിനുള്ള തൗഫീക് നൽകുമാറാകട്ടെ. ഈ തൗഫീക്കും അള്ളാഹുവിന്റെ അനുഗ്രഹത്താലാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് അത് കരസ്ഥമാകുന്നതിനായി ദുആ ചെയ്യേണ്ടതാണ്. ഇപ്പോൾ ഞാൻ വിശുദ്ധ ഖുർആനിലെ രണ്ട് ദുആകളിലേക്ക് ശ്രദ്ധ ക്ഷണിക്കാൻ ആഗ്രഹിക്കുന്നതാണ്. ഈ ദുആകൾ നാം ചൊല്ലാറുണ്ട്, അധികം പേർക്കും അറിവുള്ളതുമാണ്. അതിലൊരു ദുആ റബ്ബന ആതിന ഫി ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിന അസാബന്നാർ എന്നതാണ്. അതായത് ഞങ്ങളുടെ നാഥ, ഞങ്ങൾക്ക് ഇഹലോകത്തും നന്മ പ്രദാനം ചെയ്യണമേ, പരലോകത്തും പ്രദാനം ചെയ്യണമേ. ഈ ദുആ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പ്രത്യേകിച്ച് ഉരുവിട്ടുകൊണ്ടിരിക്കുമായിരുന്നു. സഹാബാക്കളെയും ഇതിലേക്ക് പ്രത്യേകിച്ച് ശ്രദ്ധ ക്ഷണിക്കുകയും സഹാബാക്കൾ വളരെ ശ്രദ്ധയോടുകൂടി അത് ഉരുവിടാറുണ്ടായിരുന്നു. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമും ഒരു പ്രത്യേക അവസ്ഥയിൽ നമസ്കാരത്തിലെ അവസാന റക്കാത്തിൽ റുക്കുഴിന് ശേഷം നിവർന്നു നിൽക്കുമ്പോൾ ഈ ദുആ ചൊല്ലുന്നതിനായി ജമാഅത്ത് അംഗങ്ങളോട് പറഞ്ഞിരുന്നു. ഹദ്രത്ത് ഖലീഫത്തുൽ സാനി റളിയല്ലാഹുവും ഈ ദുആയിലേക്ക് പ്രത്യേക ശ്രദ്ധ ക്ഷണിച്ചിട്ടുണ്ട്. വിവിധ ഖുതുബകളിലും ജമാഅത്ത് അംഗങ്ങളോട് ഇത് ചൊല്ലുന്നതിനായി നിർദ്ദേശിക്കുകയുണ്ടായി. അതിന്റെ വിശദീകരണവും നൽകിയിട്ടുണ്ട്. ചുരുക്കത്തിൽ ഈ ദുആക്ക് വളരെ പ്രാധാന്യമുണ്ട്. ഇത് എല്ലാ സമയത്തേക്കും കാലത്തേക്കും വേണ്ടിയുള്ള ദുആയാണെങ്കിലും ഇന്ന് പ്രത്യേകിച്ച് ലോകത്ത് നാനാഭാഗത്തും കുഴപ്പങ്ങളും കലഹങ്ങളും ഉടലെടുത്തിരിക്കുമ്പോൾ ഈ ദുആ പ്രത്യേകമായി നാം ചൊല്ലേണ്ടതാണ്. ഹസനത്തൻ എന്നതിന്റെ അർത്ഥം നന്മ, നല്ലത്, പ്രയോജനം, നഷ്ടമില്ലാത്തത്, എല്ലാ ഭാഗത്തുനിന്നും സൽഫലം ലഭിക്കുന്നതും അള്ളാഹുവിന്റെ തൃപ്തിക്കനുഗുണമായതും എന്നൊക്കെയാണ്. ചില രാഷ്ട്രങ്ങളിൽ രൂപപ്പെട്ടിട്ടുള്ള അവസ്ഥയിൽ അഹമ്മദി എന്ന നിലയിൽ ധാരാളമായി ഈ ദുആ ചെയ്യേണ്ടതുണ്ട്. അഹമ്മദിയത്തിന്റെ വിരോധി ആഗ്രഹിക്കുന്നത് അള്ളാഹുവിന്റെ എല്ലാ അനുഗ്രഹങ്ങളിൽ നിന്നും അഹമ്മദികളെ തടഞ്ഞു നിർത്തണം എന്നാണ്. ജീവിക്കാനുള്ള അവകാശത്തെ തന്നെ ധ്വംസിക്കാൻ ശ്രമിക്കുന്നു. അത്തരുണത്തിൽ ഈ ദുആ, അതായത് അള്ളാഹുവെ ഭൗതികരുടെ എല്ലാ കുതന്ത്രങ്ങൾക്കും പകരമായി ഞങ്ങളിൽ നിന്നും അകറ്റി നിർത്താൻ അവർ ശ്രമിക്കുന്ന നിന്റെ എല്ലാ അനുഗ്രഹങ്ങളെയും നിന്റെ കാരുണ്യത്താൽ കരസ്ഥമാക്കുന്നവരായി ഞങ്ങളെ മാറ്റണേ. ഞങ്ങളുടെ ഭൗതിക കർമ്മങ്ങളും നിന്റെ തൃപ്തി കരസ്ഥമാക്കിയ കാരണത്താൽ പരലോകത്തെ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് തന്നരുളേണമേ. ഈ ലോകത്ത് ഞങ്ങൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും നിന്റെ തൃപ്തിയെ കരസ്ഥമാക്കുന്നതാകട്ടെ. ശത്രുക്കൾ ഞങ്ങളുടെ വ്യാപാരങ്ങളിൽ നഷ്ടം വരുത്തുവാൻ ആഗ്രഹിക്കുന്നു. അതിനാൽ ശത്രുക്കളുടെ എല്ലാ തന്ത്രങ്ങളും പരാജയപ്പെടുന്ന തരത്തിൽ ഞങ്ങൾക്ക് നീ അനുഗ്രഹങ്ങൾ നൽകണമേ. അവർ ഞങ്ങളെ വിശ്വാസത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിനായി ഞങ്ങളുടെ ജീവിത വിഭവങ്ങളിൽ നഷ്ടമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു. അതിനാൽ മുമ്പത്തേക്കാളുപരി അനുവദനീയവും പവിത്രവുമായ ജീവിത വിഭവങ്ങൾ ലഭിക്കുന്ന തരത്തിലുള്ള നന്മകൾ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ അയൽക്കാർ ഞങ്ങളെ വിഷമിപ്പിക്കുന്നവരാകരുത്. ഞങ്ങളുടെ സമീപവാസികൾ ഞങ്ങളെ വിഷമിപ്പിക്കുന്നവരാകരുത്. ഞങ്ങളുടെ പട്ടണത്തെ ഞങ്ങൾക്ക് അനുഗ്രഹീതമാക്കി തീർക്കുക. ഞങ്ങളുടെ രാഷ്ട്രത്തെ ഞങ്ങൾക്ക് അനുഗ്രഹീതമായി തീർക്കുക. ഞങ്ങൾക്കെതിരിൽ നടപടിയെടുക്കുന്നവരുടെ തിന്മ അവരിലേക്ക് മടങ്ങട്ടെ. ഞങ്ങളുടെ ഭരണാധികാരിയെ കാരുണ്യ ഹൃദയരാക്കണമേ, ഭയഭക്തിയുള്ളവരാക്കണമേ, നീതി ചെയ്യുന്നവരാക്കണമേ. ഇന്ന് പല മുസ്ലിം രാഷ്ട്രങ്ങളിലും ഭരണാധികാരികൾ തന്നെ പൊതുജനങ്ങൾക്കായി വിപത്തായി മാറിയിരിക്കുന്നത് നമുക്ക് കാണാവുന്നതാണ്. അധികാര പരിധിയിലുള്ളവരുടെ അവകാശത്തെ പൂർത്തിയാക്കുന്ന അധികാരികളാക്കണമേ. അഥവാ ഇപ്പോഴുള്ള അധികാരി നിന്റെ ദൃഷ്ടിയിൽ പരിഷ്കരണ യോഗ്യനല്ല എങ്കിൽ ഈ നന്മകളുള്ള അധികാരിയെ നീ നൽകണമേ. അവരിലൂടെ ഞങ്ങൾക്ക് ലഭിക്കുന്ന ഭൗതിക അനുഗ്രഹങ്ങൾ കരസ്ഥമാകുന്നതിനായി. സുഹൃത്തുക്കൾ നന്മ ആഗ്രഹിക്കുന്നവരാകട്ടെ. സ്നേഹിക്കുന്നവരാകട്ടെ, വിഷമത്തിൽ പ്രയോജനപ്പെടുന്നവരാകട്ടെ, നന്മയ്ക്ക് പകരമായി നന്മ ചെയ്യുന്നവരാകട്ടെ. ഹദ്രത്ത് മുസ്ലിം മഅൂദ് റളിയല്ലാഹു തആല അൻഹുവിനെ സംബന്ധിച്ച് വളരെ വിശദമായി പരാമർശിച്ചിട്ടുണ്ട്. പാകിസ്ഥാനിൽ ഒരു വിഭാഗം മൗലവിമാരെ പിന്തുടർന്നുകൊണ്ട് അഹമ്മദിയക്ക് നഷ്ടം വരുത്തിവെക്കാൻ ശ്രമിക്കുന്നവരായിട്ടുണ്ടെങ്കിലും ഒരു വലിയ വിഭാഗം സൗഹൃദത്തിന്റെ കടമ പൂർത്തിയാക്കുന്നവരാണ്. എല്ലാ പാകിസ്ഥാനികളെയും മോശക്കാരെന്ന് പറയാൻ കഴിയില്ല. അല്ലെങ്കിൽ അഹമ്മദികളെ എതിർക്കുന്ന വിവിധ രാഷ്ട്രങ്ങളിലെ എല്ലാവരും മോശക്കാരാണെന്ന് പറയാൻ കഴിയില്ല. സുഹൃത്ത് ബന്ധത്തെ വിലമതിക്കുന്നവരുമുണ്ട്, സഹതാപമുള്ളവരുമുണ്ട്, നന്മ ആഗ്രഹിക്കുന്നവരുമുണ്ട്, വിഷമഘട്ടത്തിലും വിപത്തിലും പ്രയോജനപ്പെടുന്നവരുമുണ്ട്. കഴിഞ്ഞ ദിവസം
പാകിസ്ഥാൻ
തട്ടിക്കൊണ്ടു പോകപ്പെട്ട ഒരു അഹമ്മദി ഒരു കത്തിൽ എനിക്ക് എഴുതുകയുണ്ടായി. പാകിസ്ഥാനിൽ തട്ടിക്കൊണ്ടുപോയവർ അദ്ദേഹത്തോട് വലിയ തുകയാണ് ആവശ്യപ്പെട്ടത്. അത് പെട്ടെന്ന് സംഘടിപ്പിക്കുക അസാധ്യമായിരുന്നു. അദ്ദേഹത്തിന്റെ സഹോദരൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ തട്ടിക്കൊണ്ടുപോയവർ ആവശ്യപ്പെട്ട എത്ര തുക സംഘടിപ്പിക്കാൻ സാധിച്ചില്ല. ഇവർ നിയമത്തിനടുത്തേക്ക് എത്തില്ല എന്ന ധൈര്യവും അവർക്കുണ്ടായിരുന്നു. അവർ പറഞ്ഞു, നിങ്ങൾ ഇത്ര രൂപ ഞങ്ങൾക്ക് എത്തിക്കുക, ബാക്കി തുകയ്ക്കുള്ള ജാമ്യം നൽകുക. ജാമ്യവും ഏതെങ്കിലും അഹമ്മദിയുടെ ആകരുത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു അനഹമ്മദി സുഹൃത്ത് അദ്ദേഹത്തിന് ജാമ്യം നിന്നു. അക്കാരണത്താൽ അദ്ദേഹത്തിന്റെ മോചനം സാധ്യമായി. ആ അനഹമ്മദി സുഹൃത്ത് തന്റെ ജീവനാണ് പണയം വെച്ചത്. അവർ ഇദ്ദേഹം മുഖേനയായിരുന്നു ആ തുക ഈടാക്കേണ്ടത്. ചുരുക്കത്തിൽ അഹമ്മദികൾക്കായി ത്യാഗം ചെയ്യുന്ന ഇത്തരക്കാരുമുണ്ട്. ഇക്കാലത്ത് അവിടെ രൂപപ്പെട്ടിട്ടുള്ള ചുറ്റുപാടിൽ കഴിയുന്നവരായിരുന്നിട്ടും നന്മ ചെയ്യുന്നവരാണ്, സൗഹൃദത്തിന്റെ കടമ നിറവേറ്റുന്നവരാണ്, ഭീകരവാദികൾക്കും മുല്ലമാർക്കും എതിരാണ്. നല്ല സുഹൃത്ത് ലഭിക്കുക എന്നത് ഇഹലോകത്തെ അനുഗ്രഹങ്ങളിൽ ഒന്നാണ്. അതുപോലെ
റേഡിയോ സ്റ്റേഷൻ
മിഷനിൽ നിന്നും വന്ന റിപ്പോർട്ട് ഞാൻ നോക്കുകയായിരുന്നു. മാലിയിൽ നമ്മുടെ റേഡിയോ സ്റ്റേഷൻ സ്ഥാപിതമായ കാരണത്താൽ വളരെ വിപുലമായ നിലയിൽ തബ്ലീഗ് നടക്കുന്നുണ്ട്. അത് കേട്ടപ്പോൾ അറബ് മുസ്ലിം രാഷ്ട്രങ്ങളിൽ നിന്ന് അഹമ്മദികളെ തടയുന്നതിനും അവർക്ക് കഴിയുന്നത്ര നാശനഷ്ടങ്ങൾ വരുത്തി തീർക്കുന്നതിനുമായി സഹായം കരസ്ഥമാക്കുന്ന ചില വിരോധി മൗലവിമാർ നമ്മുടെ മുബല്ലിഗുമാരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കാറുമുണ്ട്. ഞങ്ങൾ അത് ചെയ്യും ഇത് ചെയ്യും എന്നെല്ലാം പറഞ്ഞ് ഫോൺ ചെയ്യാറുണ്ട്. ഇവരുടെ കാര്യങ്ങളൊന്നും കേൾക്കരുതെന്ന് പറഞ്ഞ് നമുക്കെതിരെ പ്രചരണം നടത്തുന്നു. കാഫിറാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെല്ലാം പറഞ്ഞുകൊണ്ട് ചിലർ അതിനെ പാരമ്യതയിലേക്ക് എത്തിക്കുന്നു. അങ്ങനെ അവിടെ ഇത്തരത്തിലുള്ള ഒരു സങ്കീർണമായ അവസ്ഥ സംജാതമായി. ശത്രുക്കൾ എതിർപ്പിൽ അങ്ങേയറ്റം എത്തിക്കഴിഞ്ഞു. ഇതിനെ സംബന്ധിച്ച് അവിടെയുള്ള ചില നല്ല സന്മനസ്സുള്ള പ്രതാപവും സ്വാധീനമുള്ള അഹമ്മദികൾക്ക് അറിവ് ലഭിച്ചപ്പോൾ അവർ നമ്മുടെ മുബല്ലിഗിന് സന്ദേശം അയച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ പരിഭ്രമിക്കേണ്ട, നിങ്ങളുടെ ജോലി നിർബാധം തുറന്നുകൊള്ളുക. നിങ്ങൾ പ്രചരിപ്പിക്കുന്ന ഇസ്ലാമാണ് യഥാർത്ഥ ഇസ്ലാം. ഇതിൽ നിന്ന് നിങ്ങളെ തടയാൻ ആർക്കും കഴിയില്ല. ഇങ്ങനെയുള്ള നല്ല മിത്രങ്ങളെ അള്ളാഹു എല്ലായിടത്തും സജ്ജമാക്കിക്കൊണ്ടിരിക്കുന്നു. സ്വയം അഹമ്മദികളല്ലെങ്കിലും അഹമ്മദിയത്തിന്റെ പ്രചരണത്തിലും സന്ദേശം എത്തിക്കുന്നതിലും വലിയ പങ്കാണ് അവർ വഹിക്കുന്നത്. ഇതും ഞാൻ പറഞ്ഞതുപോലെ അനുഗ്രഹമാണ്. ചുരുക്കത്തിൽ ഹസനാത്തിനെ എത്രത്തോളം വിശാലമാക്കുന്നുവോ അത്രത്തോളം അത് തുറക്കപ്പെടുന്നതാണ്. അള്ളാഹുവിനോട് ഈ ഭൗതിക ജീവിതത്തിലെ എല്ലാ വശങ്ങളിലും വ്യാപിക്കുന്നതിനായി അവനോട് എത്രത്തോളം കാരുണ്യവും ഉത്തമ വസ്തുക്കളും ആവശ്യപ്പെടുന്നവോ അതെല്ലാം തന്നെ ഹസനാത്തിൽ ഉൾപ്പെടുന്നതാണ്. വ്യക്തിപരമായ ജീവിതത്തിൽ ഉത്തമ ഭാര്യയും ഉത്തമ ഭർത്താവും സൽസന്താനങ്ങളും രോഗത്തിൽ നിന്നും മുക്തമായ ജീവിതവും തുടങ്ങിയവ അള്ളാഹുവിന്റെ എല്ലാം തന്നെ അള്ളാഹുവിന്റെ ദൃഷ്ടിയിൽ നമുക്ക് മേന്മയും ഗുണവുമുള്ള എല്ലാം തന്നെ ഭൗതിക ഹസനാത്തുകളാണ്. തനിക്കാവശ്യമുള്ള എല്ലാ വസ്തുക്കളും അള്ളാഹു അവന് നൽകണം എന്നതാണ് ഒരു വിശ്വാസിയുടെ ആഗ്രഹം. എല്ലാ തരത്തിലും നല്ലത്, ബാഹ്യമായും ആന്തരികമായും. കാരണം അദൃശ്യമായ എല്ലാ കാര്യങ്ങളെയും കുറിച്ചുള്ള അറിവ് അള്ളാഹുവിന് മാത്രമാണുള്ളത്. അതിനാൽ ബാഹ്യവും ആന്തരികവുമായ നിലയിൽ നമുക്കേതാണ് ഉത്തമമെന്ന് അവനെ അറിയാൻ കഴിയൂ. ഏതെങ്കിലും വസ്തു തിരഞ്ഞെടുക്കുന്നതിൽ നമുക്ക് പിഴവ് സംഭവിക്കാം, എന്നാൽ അള്ളാഹുവിന് പിഴവ് സംഭവിക്കില്ല. പ്രത്യക്ഷത്തിൽ നാം ആരെങ്കിലും ഉത്തമ മിത്രമായി ധരിക്കുന്നു, എന്നാൽ അയാൾ തന്നെ നഷ്ടമുണ്ടാക്കുന്നവനായി തീരുന്നു. തങ്ങളുടെ സുഹൃത്തുക്കളിൽ വളരെ വിശ്വാസമർപ്പിക്കുകയും വ്യാപാരത്തിൽ പങ്കാളികളാക്കുകയും ചെയ്യുകയും അവർ തന്നെ നഷ്ടം വരുത്തിയതുമായ പല സംഭവങ്ങളും ഉണ്ടാകാറുണ്ട്. നാം ആരെങ്കിലും അധികാരിയാക്കുന്നു, എന്നാൽ അയാൾ തന്നെ നഷ്ടമുണ്ടാക്കുന്നവനായി മാറുന്നു. ജമാഅത്തിന് നേരെയുള്ള ബുദ്ധിമുട്ടുകൾ കൂടാതെ നിത്യജീവിതത്തിലും ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നതായി നാം കാണുന്നു. ചുരുക്കത്തിൽ യഥാർത്ഥ നിലയിൽ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനത്തൻ എന്ന ദുആ അള്ളാഹു സ്വീകരിക്കുകയാണെങ്കിൽ ജമാഅത്തിയായതും വ്യക്തിപരവുമായ പ്രയാസങ്ങളിൽ നിന്ന് മനുഷ്യൻ രക്ഷപ്പെടുന്നതാണ്. രക്ഷപ്പെടുക എന്ന് മാത്രമല്ല, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളുടെ അവകാശിയായി തീരുന്നതുമാണ്. അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കുന്നവരായി മാറുന്നതുമാണ്. പിന്നീട് പറയുന്നു, വഫിൽ ആഖിറത്തി ഹസനത്തൻ, പരലോകത്തും ഹസനത്തൻ ആയിട്ടുള്ള എല്ലാം നൽകണമേ. അതായത് അവിടെയും പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും നല്ലതായ വസ്തുക്കൾ നൽകുക. ഹദ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തൻഹു ഒരിടത്ത് ഇതിന്റെ വ്യാഖ്യാനം ഇപ്രകാരം നൽകുന്നു, ആഖിറത്തിൽ നന്മ മാത്രമാണെന്ന് ചിലർ ധരിക്കുന്നു. നന്മയ്ക്ക് വേണ്ടിയുള്ള ദുആ അള്ളാഹു സ്വീകരിച്ചാൽ നന്മ മാത്രമാണ്. അപ്പോൾ അവിടെ ആന്തരികവും ബാഹ്യവുമായ നിലയിൽ നല്ല വസ്തുക്കൾ എന്നതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? അതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, എപ്രകാരം ഈ ലോകത്തുള്ള എല്ലാം നല്ല തന്നെയാണ്, പരലോകത്തുള്ള എല്ലാം നല്ല തന്നെയാണ്, എന്നാൽ പരലോകത്തും ചില വസ്തുക്കൾ പരോക്ഷത്തിൽ നല്ലതാണെങ്കിലും പ്രത്യക്ഷത്തിൽ മോശമാണ്. ഉദാഹരണമായി നരകം. വിശുദ്ധ ഖുർആനിൽ നിന്ന് മനസ്സിലാകുന്നത് നരകം മനുഷ്യന്റെ പരിഷ്കരണത്തിലുള്ള മാധ്യമമാണെന്നാണ്. ഒരു വിധത്തിൽ അത് മോശമായതുമാണ്. പരലോകത്തിന് വേണ്ടിയും അള്ളാഹു ഹസനത്തൻ എന്ന പദം ഉപയോഗിക്കാൻ കാരണം നിങ്ങളുടെ ദുവ ഇപ്രകാരമായിരിക്കണം, ഞങ്ങളുടെ നാഥ ഞങ്ങളുടെ സമുദ്ധാരണം നരകത്തിലൂടെ ആയിരിക്കരുത്, മറിച്ച് നിന്റെ കാരുണ്യത്താലായിരിക്കണം. പരലോകത്ത് പരോക്ഷമായി മാത്രം നല്ല വസ്തുക്കൾ നൽകരുത് നരകത്തെ പോലെ, അത് പരോക്ഷമായി നല്ലതാണ്, അതിലൂടെ അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാകുന്നു. എന്നാൽ പ്രത്യക്ഷത്തിൽ മോശമാണ്, കാരണം അത് ശിക്ഷയാണ്. പരലോകത്തുള്ള ഹസനത്തൻ കേവലം സ്വർഗമാകുന്നു, അത് പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും നല്ലതാണ്. ഇഹലോകത്തിലെ നന്മ പരലോകത്തിലെ നന്മയ്ക്ക് കാരണമായി തീരുന്നു എന്നതും നാം ഓർക്കേണ്ടതാണ്. ഇഹലോകത്ത് നമുക്ക് ലഭിക്കുന്നവ ആന്തരികമായും ബാഹ്യമായും നല്ലതും ദൈവ സംതൃപ്തി നേടിത്തരുന്നതുമാണെങ്കിൽ, പരലോകത്തും ആന്തരികവും ബാഹ്യവുമായ നല്ലത് തന്നെ ലഭിക്കുന്നതാണ്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം ഇതിനെ സംബന്ധിച്ച് ഒരിടത്ത് പറയുന്നു, മനുഷ്യൻ തന്റെ നഫ്സിന്റെ ക്ഷേമത്തിനായി രണ്ട് കാര്യങ്ങളെ ആശ്രയിക്കുന്നു. ഈ ലോകത്തെ സംക്ഷിപ്ത ജീവിതം, അതിൽ അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങളും ദുഃഖങ്ങളും പരീക്ഷണങ്ങളും തുടങ്ങിയവയിൽ നിന്ന് സുരക്ഷിതമാവുക. രണ്ടാമത്തേത് ദൈവത്തിൽ നിന്നും അകറ്റുന്ന ദുഷ്കർമ്മങ്ങളിൽ നിന്നും ആത്മീയ രോഗങ്ങളിൽ നിന്നും മോക്ഷം നേടുക. ഭൗതിക ഹസനാത്ത് എന്ന് പറയുന്നത് ശാരീരികമായും ആത്മീയമായും എല്ലാ വിപത്തുകളിൽ നിന്നും മോശമായ ജീവിതത്തിൽ നിന്നും അപമാനത്തിൽ നിന്നും സുരക്ഷിതരായിരിക്കുക എന്നതാണ്. ഖുൽഖൽ ഇൻസാനു ളഈഫ, അതായത് മനുഷ്യൻ ദുർബലനായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് പറയുന്നു. ഒരു നഖത്തിൽ വേദനയുണ്ടെങ്കിൽ ജീവിതം ക്ലേശകരമാകുന്നു, അതുപോലെ മനുഷ്യന്റെ ജീവിതം മോശമാകുമ്പോൾ, ഉദാഹരണമായി തെരുവ് സ്ത്രീകളുടെ സംഘത്തിന്റെ ജീവിതം എത്ര പീഡനങ്ങൾ നിറഞ്ഞതാണ്, മൃഗങ്ങളെ പോലെയുള്ള ജീവിതമാണ്. ദൈവത്തെയും പരലോകത്തെയും കുറിച്ചുള്ള യാതൊരു അറിവുമില്ല. ഇഹലോകപരമോ പരലോകപരമോ ആയ എല്ലാ നിലയിലും സർവ്വ വിപത്തുകളിൽ നിന്നും അള്ളാഹു സുരക്ഷിതനാക്കുക എന്നതാണ് ദുനിയാവിലെ ഹസനാത്ത്. പിന്നീട് ആഖിറത്തെ ഹസന എന്നതിൽ പരലോകത്ത് ലഭിക്കുന്നത് ഭൗതിക നന്മയുടെ ഫലങ്ങളാണ്. ഭൗതിക നന്മകൾ മനുഷ്യൻ ലഭ്യമായാൽ അത് പരലോകത്തിനായി നല്ല ശകുനമാകുന്നു. ഭൗതിക നന്മകൾ എന്തിനാണ് ചോദിക്കുന്നത്? പരലോകത്തെ നന്മകൾ ചോദിക്കുക എന്ന് പറയുന്നത് തെറ്റാണ്. പറയുന്നു, ആരോഗ്യത്തിലൂടെ മനുഷ്യന് സുഖം ലഭിക്കുന്നു, അത് മുഖേന അവർക്ക് പരലോകത്തിനായി ചിലത് ചെയ്യാൻ സാധിക്കുന്നു. അതുകൊണ്ടാണ് ഭൗതിക ലോകത്തെ പരലോകത്തിന്റെ കൃഷിയിടം എന്ന് പറയുന്നത്. ലോകത്ത് നടന്നതായിരിക്കും അവിടെ ചെന്ന് വിളവെടുക്കുന്നത്. യഥാർത്ഥത്തിൽ അള്ളാഹു ആർക്കാണോ ലോകത്ത് ആരോഗ്യവും ആദരവും സന്താനങ്ങളും സൗഖ്യവും നൽകുന്നത്, അവരുടെ കർമ്മങ്ങൾ ഉത്തമങ്ങളായിരിക്കുകയും ചെയ്യുന്നത്, അവരുടെ പരലോകവും നല്ലതായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. പിന്നീട് ഇതേ ആയത്തിന്റെ അവസാനത്തിൽ അള്ളാഹു പറയുന്നു, വഖിന അസാബന്നാർ, ഞങ്ങളെ തീയുടെ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കണേ എന്ന് ദുആ ചെയ്യുക. ഇതിൽ പരലോകത്തെ ശിക്ഷയെ കുറിച്ച് മാത്രമല്ല പരാമർശിക്കുന്നത്, ഈ ലോകത്തും തീയുടെ ശിക്ഷയുണ്ട്. ഈ ആയത്ത് ഇഹലോകത്തെയും പരലോകത്തെയും അഗ്നിയുടെ ശിക്ഷയിൽ നിന്ന് രക്ഷ നേടുന്നതിനുള്ള ദുആയാണ് പഠിപ്പിച്ചിരിക്കുന്നത്. ഇഹലോകത്തുള്ള നരക ശിക്ഷയും വിവിധ തരത്തിലാണുള്ളത്. വിപത്തുകളും ദുഃഖങ്ങളും അള്ളാഹു ആഗ്രഹിക്കുകയാണെങ്കിൽ ശിക്ഷയ്ക്ക് പകരം നന്മയായി തീരുന്നു. ഈ ലോകത്തുള്ള നരക ശിക്ഷയുടെ ഒരു ഉദാഹരണം ചില രാഷ്ട്രങ്ങളിൽ ഇന്നാളുകളിൽ രൂപം കൊണ്ടിട്ടുള്ള അവസ്ഥയാണ്. വീട്ടിലിരിക്കുമ്പോഴോ അങ്ങാടിൽ നടക്കുമ്പോഴോ എവിടെ എന്തെങ്കിലും വെടിയുണ്ടവെന്ന് തറക്കുമോ, അല്ലെങ്കിൽ സ്ഫോടനം ഉണ്ടായി മനുഷ്യൻ രക്തത്തിൽ കുളിപ്പിക്കുമെന്നോ അല്ലെങ്കിൽ അവന്റെ ജീവനെ നശിപ്പിക്കുമെന്നോ അറിയാൻ സാധിക്കുന്നില്ല. ധാരാളം ജീവനുകൾ ഇപ്രകാരം പാഴായി പോകുന്നു. അതിനാൽ നരക ശിക്ഷയിൽ നിന്ന് മനുഷ്യൻ മോക്ഷത്തിനായി ദുആ ചെയ്യുമ്പോൾ ഇത്തരത്തിൽ സംഭവിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് ജീവിതത്തിൽ നിന്ന് അള്ളാഹു ദുആ സ്വീകരിച്ചുകൊണ്ട് രക്ഷപ്പെടുത്തുന്നു.
ആജ്കൽ കെ ശുരൂർ ജോ ദഹശത്ഗർദ് ഗർദോനെ പൈദാ കിയേ ഹുവേ ഹൈ
ഇന്ന് ഭീകരവാദികൾ സംജാതമാക്കിയിട്ടുള്ള ഈ അവസ്ഥയിൽ നിന്ന് രക്ഷ നേടാനുള്ള ദുആയാണിത്. കഴിഞ്ഞ ദിവസം കറാച്ചിയിലുള്ള നമ്മുടെ ഒരു അഹമ്മദി യുവാവ് 40-45 വയസ്സായിരുന്നു. സാധനങ്ങൾ വാങ്ങുന്നതിനായി വീട്ടിൽ നിന്ന് പുറപ്പെട്ടതായിരുന്നു. 2-4 മിനിറ്റിന് ശേഷം തന്നെ സ്ഫോടനമുണ്ടാകുകയും 50 ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്തു. അതിൽ അദ്ദേഹവും ഷഹീദായി. ചുരുക്കത്തിൽ ഇന്ന് എല്ലായിടത്തും ഈ ഭീകരവാദികൾ തീകുണ്ഠം തയ്യാറാക്കിയിരിക്കുകയാണ്. അതിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായി അള്ളാഹുവിനോട് ധാരാളം ദുആ ചെയ്യേണ്ടതുണ്ട്. എപ്പോൾ എവിടെ എന്താണ് സംഭവിക്കുക എന്ന് അള്ളാഹുവിനറിയാം. അതിനാൽ ഞാൻ വീട്ടിലിരിക്കുന്നതും പുറത്തിറങ്ങുന്നതും നിന്റെ കാരുണ്യത്താൽ അനുഗ്രഹീതമായിരിക്കണം എന്ന് ഈ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കണമെന്നും അവനോട് ദുആ ചെയ്യുക. അതുപോലെ ആഖിറത്തിലെ ശിക്ഷയിൽ നിന്നും എന്നെ രക്ഷിക്കണേ. മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം ഒരു ഉദ്ധരണി വായിക്കുകയാണ്. അദ്ദേഹം പറയുന്നു, ആരുടെ സർവ്വമാർഗങ്ങളുമാണോ അടഞ്ഞിരിക്കുന്നത് അവർക്കാണ് ദുആയുടെ ആവശ്യം. അവനിലേക്കല്ലാത്ത മറ്റു മാർഗങ്ങളൊന്നും ഇല്ലാത്തവനിൽ നിന്നാണ് ദുആ പുറപ്പെടുക. കഴിഞ്ഞതിന്റെ മുമ്പത്തെ ഖുത്ബയിൽ ഞാൻ മുസ്ലിം മൗദലത്തിനുമായി ബന്ധപ്പെട്ട് ഇതിനെ വിശദീകരിച്ചിരുന്നു. അതത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, ആരുടെ സർവ്വമാർഗങ്ങളുമാണോ അടഞ്ഞിരിക്കുന്നത് അവർക്കാണ് ദുആയുടെ ആവശ്യം. അവനിലേക്കല്ലാതെ മറ്റു മാർഗങ്ങളൊന്നും ഇല്ലാത്തവരിൽ നിന്നാണ് ദുആ പുറപ്പെടുന്നത്. അള്ളാഹുവിനെ തന്റെ നാഥനായി മനസ്സിലാക്കുകയും തന്റെ നാഥന്റെ മുന്നിൽ മറ്റെല്ലാ വ്യാജ ദൈവങ്ങളും നിഷ്ക്രിയമാണെന്ന വിശ്വാസമുള്ളവരിൽ നിന്ന് റബ്ബന ആതിന ഫിദ്ദുനിയ എന്ന ദുആ പുറപ്പെടുന്നത്. പറയുന്നു, അഗ്നി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖിയാമത്തിൽ ഉണ്ടാകുന്ന അഗ്നി മാത്രമല്ല, മറിച്ച് ഇഹലോകത്തും ദീർഘായുസ് കരസ്ഥമാക്കുന്ന മനുഷ്യർ ഇവിടെ ആയിരക്കണക്കിന് അഗ്നികൾ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. വിവിധ തരത്തിലുള്ള അഗ്നികൾ ലോകത്തുണ്ടെന്ന് അനുഭവസ്ഥർക്കറിയാം. വിവിധ തരത്തിലുള്ള ശിക്ഷകൾ, ഭയം, രക്തച്ചൊരിച്ചിൽ, പട്ടിണിയും ക്ഷാമവും, രോഗങ്ങൾ, പരാജയം, അപമാനത്തിന്റെയും നിന്ദിതയുടെയും ഭയം, ഭാര്യ മക്കളെ സംബന്ധിച്ചുള്ള വേവലാതികൾ, കുടുംബക്കാരുമായുള്ള ബന്ധത്തിലെ പ്രശ്നങ്ങൾ, ഇവയെല്ലാം തന്നെ അഗ്നിയാകുന്നു. എല്ലാ തരത്തിലുള്ള തീയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണേ എന്ന് വിശ്വാസി ദുആ ചെയ്യുന്നു. നിന്റെ കോന്തല പിടിച്ച ഞങ്ങളെ മനുഷ്യ ജീവിതത്തിലെ കയ്പുള്ളതാക്കി തീർക്കുന്ന, മനുഷ്യന് അഗ്നിയായി തീരുന്ന ഈ എല്ലാ മാരണങ്ങളിൽ നിന്നും രക്ഷിക്കണേ. നമുക്ക് വളരെയധികം ആവശ്യമുള്ള പ്രാധാന്യമുള്ള രണ്ടാമത്തെ ദുആ സൂറ ബക്കറയിലെ അവസാനത്തെ സൂക്തമാണ്. ഞാനത് പാരായണം ചെയ്യുകയുണ്ടായി. അതിൽ അള്ളാഹു നമ്മോട് ഇങ്ങനെ ദുആ ചെയ്യാൻ പറയുന്നു, റബ്ബന ലാ തുആഖിസ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ, ഞങ്ങളുടെ നാഥ, ഞങ്ങൾ വാക്കുകളാ അല്ലെങ്കിൽ ഞങ്ങൾ മറക്കുകയോ അല്ലെങ്കിൽ ഞങ്ങളിൽ നിന്ന് തെറ്റ് സംഭവിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നീ ഞങ്ങളെ പിടിക്കരുത്. മറക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചെയ്യേണ്ടത് അനിവാര്യമായ കാര്യം ചെയ്യാതിരിക്കുക, ഒന്നാമത് മനഃപൂർവ്വമല്ല മറിച്ച് മറവി കാരണത്താൽ. രണ്ടാമതായി, അത് ചെയ്തില്ലെങ്കിൽ അത് എത്രത്തോളം തങ്ങളിൽ പ്രഭാവിതമാകും എന്നുള്ള ധാരണ ഇല്ലാതിരിക്കുക. ചെയ്തിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല എന്ന ചിന്തയിൽ കഴിഞ്ഞുപോവുക. അതുകൊണ്ടാണ് മറവിയിൽ നിന്നും തെറ്റിൽ നിന്നും രക്ഷിക്കണം എന്ന ദുആ പഠിപ്പിച്ചത്. ഒരു കാര്യം പ്രസക്തമാണോ അപ്രസക്തമാണോ എന്ന അറിവ് മനുഷ്യനില്ല. ഏതെങ്കിലും സുപ്രധാന കാര്യം ചെയ്തിട്ടില്ലെങ്കിൽ അത് തന്റെ ആത്മീയ വളർച്ചയെ സ്വാധീനിക്കുമെന്ന് അറിയുന്നില്ല. തങ്ങളുടെ അള്ളാഹുമായുള്ള ബന്ധത്തിൽ കുറവുണ്ടാകുമെന്ന് അറിയുന്നില്ല. അതിനാൽ അള്ളാഹുവെ അത്തരത്തിലുള്ള തെറ്റുകളിൽ നിന്ന് രക്ഷിക്കണേ. ഇനി അത്തരത്തിലുള്ള തെറ്റ് സംഭവിച്ചു പോയാൽ ശിക്ഷിക്കരുത്. അതുപോലെ ഏതെങ്കിലും കാര്യം തെറ്റായ നിലയിൽ ചെയ്താൽ അല്ലെങ്കിൽ ചെയ്യരുതാത്ത കാര്യം ചെയ്താൽ ഞങ്ങളെ ശിക്ഷിക്കരുത്. മറിച്ച് ഞങ്ങളുടെ തെറ്റുകളെ ക്ഷമിച്ചുകൊണ്ട് അതിന്റെ ദുഷ്പ്രഭാവത്തിൽ നിന്നും നിന്റെ കോപത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്നാൽ നാം മനഃപൂർവ്വ തെറ്റുകൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയും സ്വന്തം പരിഷ്കരണത്തിനായി ശ്രമിക്കാതിരിക്കുകയും ചെയ്തുകൊണ്ട് ഈ ദുആ ചോദിക്കുകയാണെങ്കിൽ അത് ദുആ ആകുകയില്ല, മറിച്ച് അള്ളാഹുവിനെയും ദുആയെയും പരിഹസിക്കുകയായിരിക്കും. ദുആകൾ തൽപരിണാമത്തിനായിട്ടുള്ളതാണ്, അള്ളാഹുവിനെ പരീക്ഷിക്കാനുള്ളതല്ല. അതിനാൽ കർമ്മങ്ങളുള്ളിടത്തെ യഥാർത്ഥ ദുആ ഉണ്ടാകുകയുള്ളൂ, അതും പൂർണ്ണതയിലേക്ക് എത്തിക്കുക എന്നതാണ് ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞിരിക്കുന്നത്. പിന്നീട് പറയുന്നു, റബ്ബന വലാ തഹ്മിൽ അലൈനാ ഇസ്റൻ കമാ ഹമൽതഹു അലല്ലദീന മിൻ ഖബ്ലിനാ, ശിക്ഷക്ക് ഹേതുവായ മുൻപുള്ളവർക്ക് ചുമത്തിയതുപോലെയുള്ള ഭാരം ഞങ്ങളിൽ ചുമത്തരുതേ. ഇവിടെ ഓർക്കേണ്ട കാര്യം, നമസ്കരിക്കുന്നതോ വിശുദ്ധ ഖുർആന്റെ അധ്യാപനങ്ങളെ സംബന്ധിച്ചുള്ള കൽപ്പനകളോ കുറിച്ചോ ഇത് ഞങ്ങൾക്ക് അസാധാരണമായ ഭാരമാണെന്ന് പറയുന്നില്ല.
അല്ലാഹു
മുമ്പേ തന്നെ ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ എന്ന് പറഞ്ഞിരിക്കുന്നു. അല്ലാഹു തന്റെ കൽപ്പനകൾ മനുഷ്യന്റെ കഴിവിനും പ്രാപ്തിക്കും അനുസരിച്ചാണ് നൽകുന്നത്. ഈ ഭാരം ചുമത്തരുത് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചില അപരാധങ്ങൾ കാരണം മുൻപുള്ളവർക്ക് ശിക്ഷ നൽകുകയുണ്ടായി, ആ ശിക്ഷ ഞങ്ങളിൽ ഇറങ്ങരുത്, ഞങ്ങളിൽ നിന്ന് ആ അപരാധങ്ങൾ ഉണ്ടാകരുത്, മുൻപുള്ളവരിൽ നിന്നും സംഭവിച്ചത് അവർ നശിക്കുകയും ചെയ്തു, തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുകയും ഞങ്ങളെ ശിക്ഷിക്കരുത് എന്ന് ദുആ ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ ഇത് സംഭവ്യമല്ല, ഇത് പൊതുനിയമത്തിനെതിരാണ്. അതിനാൽ ഈ ദുആയും അതോടൊപ്പം ദുഷ്കർമ്മങ്ങളിൽ നിന്ന് രക്ഷ നേടുന്നതിനുള്ള ശ്രമവുമാണ് മനുഷ്യനെ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കുന്നത്. പൂർവികരുടെ അപരാധങ്ങൾ കാരണത്താൽ അവരുടെ അവകാശങ്ങളെ അവഗണിക്കുന്ന ഭരണാധിപന്മാർക്ക് അവരുടെ മേൽ വിജയം നൽകി. അതിനാൽ ഞങ്ങൾക്ക് ശിക്ഷയായിത്തീരുന്ന ഇത്തരത്തിലുള്ള ഭരണാധികാരികളിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കണമേ. നിന്റെ കോപം കാരണത്താലാണ് ഈ ശിക്ഷ ഞങ്ങൾ ഇറങ്ങുന്നത്. കോപത്താലാണെങ്കിൽ വളരെയധികം ദുആ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇനി ഇത് പരീക്ഷണമാണെങ്കിൽ ഈ പരീക്ഷണത്തെ ഞങ്ങൾക്ക് ലഘൂകരിച്ചു തരണമേ. പിന്നീട് റബ്ബന വലാ തുഹമ്മിൽന മാലാ ത്വാഖത്ത ലനാ ബിഹി എന്ന ദുആയും പഠിപ്പിച്ചു. ചിലപ്പോൾ മറ്റുള്ളവരുടെ ശിക്ഷയുടെ പ്രഭാവവും മനുഷ്യനിൽ ഉണ്ടാകുന്നു, ഏതെങ്കിലും രീതിയിൽ അത് സ്വാധീനം ചെലുത്താം. അതിനാൽ അതിൽ നിന്ന് രക്ഷ നേടുന്നതിനുള്ള ദുആ പഠിപ്പിച്ചു. അല്ലാഹുവെ മറ്റുള്ളവരുടെ ശിക്ഷയുടെ ദുഷ്പ്രഭാവത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. യുദ്ധങ്ങളിലും ഭീകരാക്രമണങ്ങളിലും കൊല്ലാൻ ഉദ്ദേശിക്കാത്തവരും കൊല്ലപ്പെടുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, ഏതെങ്കിലും പ്രത്യേക വിഭാഗത്തെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, എന്നാൽ അവിടെ എത്തിയവരും കൊല്ലപ്പെടുന്നു. നിഷ്കളങ്ക കുട്ടികളും കൊല്ലപ്പെടുന്നു. ഹദരത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു പറയുന്നു, മാലാ ത്വാഖത്തൽ നബിഹി എന്ന നിബന്ധന ഇവിടെ കോപത്തിന്റെ കാര്യമല്ല, മറിച്ച് ഭൗതിക വിപത്തുകളെയും പരീക്ഷണങ്ങളെയും കുറിച്ചുള്ള പരാമർശമാണ് എന്നതിനാലാണ്. അള്ളാഹുവിന്റെ ചെറിയ അനിഷ്ടം പോലും അസഹ്യമാണ്, എന്നാൽ ചെറിയ പ്രയാസം സഹിക്കാൻ സാധിക്കുന്നു. ചുരുക്കത്തിൽ ആത്മീയ ശിക്ഷയിലുള്ള ദുആ, ഞങ്ങൾക്ക് നിന്റെ ഒരു അനിഷ്ടതയും താങ്ങാൻ സാധിക്കുന്നതല്ല, അതിനുള്ള കഴിവില്ല എന്നാണ്. ഭൗതിക പ്രയാസങ്ങളുടെ പരാമർശം വന്നപ്പോൾ പഠിപ്പിച്ച ദുആ എനിക്ക് ചെറിയ ചെറിയ പരീക്ഷണങ്ങളിൽ യാതൊരു ആക്ഷേപവുമില്ല, ഞാനെപ്പോഴും പുഷ്പങ്ങളുടെ വീതിയിലൂടെയാണ് സഞ്ചരിക്കുന്നതെന്ന് പറയുന്നില്ല. കാരണം മനുഷ്യനെ പരീക്ഷിക്കുന്നതിനായി അല്ലാഹു പറഞ്ഞിട്ടുള്ളത് ഞാൻ പരീക്ഷിക്കുമെന്നാണ്. എന്നാൽ നിന്റെ അനിഷ്ടത്തിന് കാരണമല്ലാത്ത ലോകത്ത് വന്നുകൊണ്ടിരിക്കുന്ന പരീക്ഷണങ്ങളെ സംബന്ധിച്ചുള്ള എന്റെ ദുആ, ആ പരീക്ഷണങ്ങൾ എന്റെ കഴിവിന് അതീതമാകല്ലേ എന്നാണ്.
മോമൻ ഇബ്തലാഓ കി ഖാഹിഷ് നഹീ കർത്താ ലേക്കിൻ
ആ പരീക്ഷണങ്ങൾ എന്റെ കഴിവിന് അതീതമാകല്ലേ എന്നാണ്. വിശ്വാസി പരീക്ഷണങ്ങളെ ആഗ്രഹിക്കുകയില്ല, എന്നാൽ വിശ്വാസികളെ പരീക്ഷിക്കുന്നതാണ് എന്ന് അല്ലാഹു പറഞ്ഞ കാരണത്താൽ പരീക്ഷണത്തെ എളുപ്പമാക്കുന്നതിനുള്ള ദുആ പഠിപ്പിച്ചു തന്നിരിക്കുന്നു. പിന്നീട് പറഞ്ഞു, ഇങ്ങനെ ദുആ ചെയ്യുക, വാഫു അന്ന, ഞങ്ങൾക്ക് മാപ്പ് നൽകണമേ, ദുഷ്പരിണാമത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ, വഖഫിർലന, എന്നിൽ നിന്ന് സംഭവിച്ച തെറ്റുകളുടെ പ്രഭാവങ്ങളിൽ നിന്നും സ്വാധീനത്തിൽ നിന്നും എന്നെ രക്ഷിക്കണേ, എന്റെ തെറ്റുകളെ മറച്ചുവെക്കണേ, ഞാൻ എന്നെ തെറ്റ് ചെയ്യാത്തവനെ പോലെ ആക്കി തീർക്കണമേ. അഫുവിന്റെ അർത്ഥം കാരുണ്യത്തിന്റേതുമാണ്. ആരിൽ നിന്നെങ്കിലും വിട്ടുപോയ കാര്യങ്ങളെ പരിഹരിക്കുന്നത് അത് എത്തിച്ചു കൊടുത്തിട്ടാണ്. വാഫു അന്ന എന്നതിന്റെ അർത്ഥം എന്റെ കർമ്മങ്ങളിൽ വിട്ടുപോയത് നീ നിന്റെ അനുഗ്രഹത്താലും കാരുണ്യത്താലും പൂർത്തിയാക്കി തരയണമേ. വർഹംന എന്നതിൽ നിന്ന് സംഭവിച്ച തെറ്റുകളെയും എല്ലാ പുരോഗതിയുടെ മാർഗങ്ങളിലെ തടസ്സങ്ങളെയും എന്റെ തെറ്റിനാൽ ജമാഅത്തിന്റെ പുരോഗതിയിൽ പ്രഭാവം ചെലുത്തുന്നതിനെയും സംബന്ധിച്ചുമെല്ലാം എന്നിൽ കരുണ കാണിക്കണമേ. പുരോഗതിയിലെ മാർഗങ്ങളിലുള്ള എല്ലാ തടസ്സങ്ങളെയും ദൂരീകരിക്കണമേ. അൻത മൗലാന, നീയാണ് ഞങ്ങളുടെ രക്ഷാധികാരി, ഞങ്ങളുടെ യജമാനൻ. ജനങ്ങൾ ഞങ്ങളുടെ ദൗർബല്യങ്ങളെ നിന്നിലേക്ക് ചൂണ്ടിക്കാണിക്കുന്നതാണ്. ഇന്ന് ലോകത്ത് ഞങ്ങൾ ജമാഅത്താണ് എന്ന് വാദിക്കുന്ന ഒരു ജമാഅത്തേ ഉള്ളൂ. ഒരു ജമാഅത്ത് അംഗത്തിന്റെ തെറ്റിന്റെ പ്രഭാവം മൊത്തത്തിൽ ചില സ്ഥലങ്ങളിൽ ഉണ്ടാവുന്നു. അതിനാൽ ജനങ്ങൾ ഈ ബലഹീനതകളെ നിന്നിലേക്ക് ചൂണ്ടിക്കാണിക്കുന്നു എന്നതിനാൽ, അതായത് ഇവർ പറയുന്നത് ഇത് ദൈവിക ജമാഅത്താണെന്നാണെന്നാണ്. അവർക്കും മറ്റുള്ളവരെ പോലുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്നു, ശിക്ഷയും ഉറങ്ങുന്നു. അതിനാൽ അല്ലയോ നാഥ, നീ ഞങ്ങളുടെ യജമാനനാണ്, ഞങ്ങൾ നിന്റെ ദേവകരും, നീ ഞങ്ങളിൽ കരുണ കാണിക്കണമേ. ഞങ്ങളുടെ ബലഹീനതകൾ നിന്നിലേക്ക് ചൂണ്ടിക്കാണിക്കപ്പെടുന്നതാണ്. ഇതിവരുടെ വാദങ്ങൾ മാത്രമാണ്. അള്ളാഹുമായി ഇവർക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് ജനങ്ങൾ മനസ്സിലാക്കുന്നതാണ്. ഞങ്ങൾ ചെയ്യുന്ന സൽമാർഗത്തിന്റെയും തബ്ലീഗിന്റെയും മാർഗങ്ങളിൽ തടസ്സം നേരിടുന്നതാണ്, അതിൽ സ്വാധീനം ചെലുത്തുന്നതാണ്. ലോകർ സന്മാർഗത്തിൽ നിന്ന് പിന്തള്ളപ്പെടുകയും ചെയ്യും. അതിനാൽ ഞങ്ങൾ കാരുണ്യം യാചിക്കുന്നു, സ്വന്തം തെറ്റുകളെയും അലസതയും ഏറ്റുപറയുന്നു, നിന്നിൽ നിന്ന് പൊറുക്കലിനെ തേടുന്നു. പൻസുർണ അലൽ കൗമിൽ കാഫിരീൻ, നിന്റെ സവിശേഷ ദൃഷ്ടി ഞങ്ങൾ പതിപ്പിച്ചുകൊണ്ട് ഞങ്ങൾക്ക് നിഷേധികളുടെ സമൂഹത്തിന് മേൽ വിജയം നൽകണമേ. ഇസ്ലാമിന്റെ പുരോഗതിയിൽ തടസ്സം സൃഷ്ടിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർക്ക് മേൽ ഞങ്ങളെ വിജയിപ്പിക്കണമേ. നിന്റെ നാമത്തെയും നിന്റെ സന്ദേശത്തെയും ഞങ്ങൾ ലോകത്ത് പ്രചരിപ്പിക്കുന്നവരാകട്ടെ. ഇന്ന് അമുസ്ലിങ്ങളോ അല്ലെങ്കിൽ ദൈവനിഷേധികളോ മാത്രമല്ല ഇസ്ലാമിനെതിരിൽ പറയുന്നത്, മറിച്ച് മുസ്ലിങ്ങളിൽ തന്നെയുള്ള ഒരു വിഭാഗം ഇക്കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ പ്രചരണ മാർഗത്തിൽ പ്രതിബന്ധമായിരിക്കുകയാണ്. മുസ്ലിങ്ങളിൽ നിന്നുള്ള അധികം പേരും ഇസ്ലാമിനെ അപകീർത്തിപ്പെടുത്തുന്നവരാണ്. അമുസ്ലിങ്ങൾ ലോകത്ത് നമ്മുടെ പ്രചാരണത്തിൽ തടസ്സമാകുന്നു. ഇസ്ലാമിന്റെ പേരിൽ ഭീകരവാദികളായി തീർന്നിട്ടുള്ള ചില വിഭാഗങ്ങൾ സമർപ്പിക്കുന്ന ഇസ്ലാമിന്റെ ഭീകര പാഠങ്ങളുടെ പ്രഭാവം നമ്മുടെ തബ്ലീഗിലും ഉണ്ടാകുന്നു. ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇക്കാരണത്താൽ അള്ളാഹുവിന്റെ പ്രത്യേക തീവ്രതയോടുകൂടി ദുആ ചെയ്യേണ്ട ആവശ്യമുണ്ട്. പിന്നീട് ദുആകളിൽ ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഇൽഹാമി ദുആയായ റബ്ബി കുല്ലി ഷൈൻ ഖാദിമുക റബ്ബി ഫഅഫ്ളനി വൻസുർനി വർഹംനി എന്ന ദുആയുമുണ്ട്. അതായത് അള്ളാഹു നമ്മെ അവന്റെ സംരക്ഷണത്തിൽ വെക്കട്ടെ, നമ്മെ സഹായിക്കട്ടെ, നമ്മിൽ കരുണ ചൊരിയട്ടെ, ഇഹാ പരലോകത്തെ നന്മകളാൽ നമ്മെ അനുഗ്രഹീതമാക്കട്ടെ എന്ന ദുആയും ഇക്കാലത്ത് ധാരാളമായി ചൊല്ലേണ്ട ആവശ്യമുണ്ട്. എന്നെയും ഈ ദുആയിലേക്ക് പ്രത്യേകമായി ശ്രദ്ധ ക്ഷണിച്ചിരിക്കുന്നു. അതിനാൽ ഈ ദുആ പ്രത്യേകമായി ഓരോ അഹമ്മദിയും ചൊല്ലേണ്ടതാണ്. അള്ളാഹു എല്ലാ അഹമ്മദികളെയും സർവ്വ ഉപദ്രവങ്ങളിൽ നിന്നും സംരക്ഷിക്കട്ടെ. ദീനിലെയും ദുനിയാവിലെയും ആഖിറത്തിലെയും നന്മകൾ നമ്മിൽ വർഷിക്കുമാറാകട്ടെ, നന്മകളിൽ നിലയുറപ്പിക്കട്ടെ. തെറ്റുകളെയും പിഴവുകളെയും പുറത്തു തരട്ടെ. ഭാവിയിൽ അതിൽ നിന്ന് എപ്പോഴും രക്ഷിക്കട്ടെ. പാകിസ്ഥാനിലെ അഹമ്മദികളോടും പ്രത്യേകിച്ച് പറയുന്നു, അവർ സ്വയം ആത്മപരിശോധന നടത്തിക്കൊണ്ട് ഇതിലേക്ക് ശ്രദ്ധിക്കുക. തങ്ങളുടെ നമസ്കാരങ്ങളിൽ ഈ ദുആകൾക്ക് പ്രത്യേക സ്ഥാനം നൽകുക. ഓരോ അഹമ്മദിയും ദുആയുടെ ആത്മാവ് തന്നിൽ സംജാതമാക്കുക. ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞതുപോലെ ദുആയെ ഔന്നത്യത്തിലേക്ക് എത്തിക്കുക. അള്ളാഹു നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ പറഞ്ഞതുപോലെ കറാച്ചിയിൽ ബോംബ് സ്ഫോടനത്തിൽ ഒരു അഹമ്മദി ഷഹീദായിരിക്കുന്നു. അതുപോലെ പാകിസ്ഥാനിൽ ജമാഅത്തിന്റെ ഒരു സേവകന്റെ മരണവുമുണ്ട്. ഇവരുടെ രണ്ടുപേരുടെയും ജനാസ ഗായിബ് ജുമാ നമസ്കാരത്തിന് ശേഷം ജുമാക്ക് ശേഷം ഞാൻ നമസ്കരിപ്പിക്കുന്നതാണ്. അവരുടെ സംക്ഷിപ്ത വിവരണം ഞാൻ പറയാം. ഷഹീദായ വ്യക്തിയുടെ പേര് മുബഷിർ അഹമ്മദ് അബ്ബാസി സാഹിബ് എന്നാണ്. അദ്ദേഹം നാദിർ അബ്ബാസി സാഹിബിന്റെ പുത്രനാണ്. 2013 മാർച്ച് 3 ഷഹീദായത്. മുബഷിർ അഹമ്മദ് അബ്ബാസി സാഹിബിന്റെ കുടുംബത്തിൽ അദ്ദേഹത്തിന്റെ പ്രപിതാമഹൻ തോങ്കർ അലി അബ്ബാസി സാഹിബ് മുഖേനയാണ് അഹമ്മദിയത്ത് പ്രവേശിച്ചത്. അദ്ദേഹം ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പരിശുദ്ധ കരങ്ങളിൽ ബൈഅത്ത് ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ബന്ധം അലിപൂർ ഖേഡ അല്ലെങ്കിൽ കീഡ യു പി ഇന്ത്യയുമായിട്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ അദ്ദേഹത്തിന്റെ പിതൃ സഹോദരി ഭർത്താവ് മുഹമ്മദ് സാദിഖ് ആരിഫ് സാഹിബും മുഹമ്മദ് യൂസുഫ് സാഹിബ് ഗുജറാത്തി ദർവേഷ് കാദിയാനുമായിരുന്നു. അദ്ദേഹത്തിന്റെ പിതാമഹൻ ഇന്ത്യൻ പോലീസിലായിരുന്നു. വിരമിച്ചതിനു ശേഷം ജീവിതം വഖഫ് ചെയ്ത് കാദിയാനിൽ ബൈത്തുൽ മാൽ ഇൻസ്പെക്ടറായി സേവനമനുഷ്ഠിച്ചു. മുബഷിർ അഹമ്മദ് അബ്ബാസി 1968 ഗുജറൻ വാലയിലാണ് ജനിച്ചത്. 45 വയസ്സായിരുന്നു. 1982 തൊഴിൽ സംബന്ധമായി കറാച്ചിയിലെത്തി. ഷഹാദ സമയത്ത് കറാച്ചിയിലെ ഒരു ഫാക്ടറിയിൽ ജോലി ചെയ്യുകയായിരുന്നു. 2013 മാർച്ച് 3 വൈകുന്നേരം മഗരിബ് നമസ്കാരത്തിനോടടുത്ത് കറാച്ചിയിലെ അബ്ബാസ് ടൌണിൽ ഒരു ബോംബ് സ്ഫോടനം നടന്നു. തൽഫലമായി 50-ലധികം ആളുകൾ മരണപ്പെട്ടു. ധാരാളം പേർ പരിക്കുപറ്റി. അദ്ദേഹത്തിന്റെ താമസവും അബ്ബാസ് ടൌണിലായിരുന്നു. സംഭവത്തിന് 5 മിനിറ്റ് മുമ്പ് ചില മരുന്നുകൾ വാങ്ങുന്നതിനായി വീട്ടിൽ നിന്നും പുറപ്പെടുകയും സ്ഫോടനത്തിൽ അകപ്പെടുകയും ചെയ്തു. മുബഷിർ സാഹിബ് സ്ഫോടനം നടന്ന സ്ഥലത്തിന് വളരെ സമീപത്തായിരുന്നു. സംഭവ സ്ഥലത്ത് തന്നെ ഷഹീദായി. ആദ്യത്തിൽ അദ്ദേഹം കാണാതായി എന്ന വിവരമാണ് ലഭിച്ചത്. പിന്നീട് ടെലിഫോണിൽ ലഭിച്ച വിവരമനുസരിച്ച് ആശുപത്രിയിൽ ചെന്ന് തിരിച്ചറിയാനുണ്ടായത്. മുബഷിർ അബ്ബാസി സാഹിബ് വളരെയധികം സൽപ്രകൃതക്കാരനും എല്ലാവരുമായിട്ടും കൂട്ടുകൂടുന്ന സ്വഭാവക്കാരനുമായിരുന്നു. ഭാര്യ മക്കളുമായും സഹോദരി സഹോദരന്മാരുമായും നല്ല ബന്ധമായിരുന്നു. അദ്ദേഹത്തിന് ഭാര്യയെ കൂടാതെ ഖദീജ മുബഷിർ എന്ന 12 വയസ്സുള്ള മകളും 10 വയസ്സുള്ള നാദിർ ബക്ഷ് എന്ന മകനുമാണുള്ളത്. കൂടാതെ 3 സഹോദരന്മാരും സഹോദരിമാരുമുണ്ട്. രണ്ടാമത്തെ ജനാസ ജമാഅത്തിന്റെ ഒരു പഴയ സേവകനായ ഡോക്ടർ സയ്യിദ് സുൽത്താൻ മുഹമ്മദ് ഷാ സാഹിബിന്റേതാണ്. അദ്ദേഹം 2013 മാർച്ച് 3 90-ാമത്തെ വയസ്സിൽ മരണപ്പെടുകയാണുണ്ടായത്. ഇന്നാലില്ലാഹി വൈനലഹി റാജിഉൻ. 1923 ഒക്ടോബർ 16 ജില്ലാ ഷേഖാപുരയിലെ ഷാ മിസ്കിനിൽ ജനിച്ചു. അദ്ദേഹത്തിന്റെ പിതാവ് ഹസ്രത്ത് സയ്യിദ് സർദാർ അഹമ്മദ് ഷാ സാഹിബ് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സഹാബിയായിരുന്നു. അദ്ദേഹം സുൽത്താൻ സാഹിബിനെ ജന്നത്തിന് മുമ്പ് തന്നെ വഖഫ് ചെയ്തിരുന്നു. അദ്ദേഹം ഇസ്ലാമിയ കോളേജ് ലാഹോറിൽ നിന്ന് BSc ചെയ്തതിനു ശേഷം 1940 മുസ്ലിം യൂണിവേഴ്സിറ്റി അലിഗഡിൽ നിന്ന് MSc കെമിസ്ട്രിയിൽ ബിരുദമെടുത്തു. MSc പാസ്സായ ഉടൻ തന്നെ ഹദ്രത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹുവിന്റെ സവിധത്തിൽ ഹാജരായി. അപ്പോൾ ഹദ്രത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ താലിമുൽ ഇസ്ലാം കോളേജ് കാദിയാനിൽ കെമിസ്ട്രി ലെക്ചറായി നിയമിച്ചു. കോളേജിലെ ആരംഭ ലെക്ചറർമാരിൽ ഉൾപ്പെട്ടിരുന്നു എന്ന ബഹുമതിയും അദ്ദേഹത്തിനുണ്ട്. ഹിജ്റത്തിന് ശേഷം ആദ്യം ലാഹോറിലെ PTI കോളേജിൽ അധ്യാപനം നിർവഹിച്ചു. 1956 അദ്ദേഹം ഇവിടെ ലണ്ടനിൽ വന്നു. 1958 യൂണിവേഴ്സിറ്റി ഓഫ് ലണ്ടനിൽ നിന്ന് ഓർഗാനിക് കെമിസ്ട്രിയിൽ PhD കരസ്ഥമാക്കി. റബ്ബുയിലേക്ക് മടങ്ങിയതിനു ശേഷം TI കോളേജ് റബ്ബുയിൽ 1936 വരെ കെമിസ്ട്രി പഠിപ്പിച്ചുകൊണ്ടിരുന്നു. 1963 വീണ്ടും അദ്ദേഹം ലണ്ടനിലെത്തി. 1964 ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പോസ്റ്റ് അപ്ഗ്രേഡ് ചെയ്തു. ഓൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കെമിക്കൽ സൊസൈറ്റിയുടെ ഫെല്ലോ ആയി. 1964 മുതൽ 78 വരെ താലിമുൽ ഇസ്ലാം ഹൈസ്കൂളിൽ പ്രൊഫസർ, ഹെഡ് ഓഫ് കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റ് എന്നിവയെ സേവനമനുഷ്ഠിച്ചു. 1972 കോളേജും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സർക്കാർ ബലാത്കാരമായി പിടിച്ചെടുത്തപ്പോൾ അദ്ദേഹത്തെ ഗവൺമെന്റ് കോളേജ് റാവൽപിണ്ടിയിലേക്ക് സ്ഥലം മാറ്റി. പിന്നീട് മറ്റ് കോളേജുകളിൽ പ്രിൻസിപ്പളായി. ഏതായാലും 1986 അദ്ദേഹം വിരമിച്ചു. അതിനുശേഷം അദ്ദേഹം റബുവേൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അവസ്ഥ കണ്ട് സ്വന്തം സ്കൂൾ തുടങ്ങി. നഴ്സറിയും പ്രൈമറിയും ഹൈസ്കൂളും ഉണ്ടായിരുന്നു. ജമാഅത്തിന്റെ മറ്റ് സ്കൂളുകൾ തുടങ്ങുന്നതുവരെ അദ്ദേഹത്തിന്റെ സ്കൂൾ നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് കാഴ്ചവെച്ചത്. കുട്ടികളെ നിയന്ത്രിച്ചിരുന്നു. ഡോക്ടർ സാഹിബ് വളരെയധികം അനുകമ്പയുള്ള വ്യക്തിയും ലളിത പ്രകൃതക്കാരനുമായിരുന്നു. ദരിദ്രരെ സാധുക്കളെ സഹായിക്കുമായിരുന്നു. വിദ്യാഭ്യസിക്കാൻ കഴിയാത്തവർക്ക് അതിനായി സഹായിച്ചിരുന്നു. എല്ലാവരോടും നല്ല സ്നേഹബന്ധമായിരുന്നു. അഭിപ്രായങ്ങൾ ആത്മാർത്ഥതയുള്ളതായിരുന്നു. സ്ത്രീകൾക്കായി റബോയിലുള്ള ജാമിയ നുസ്രത്ത് കോളേജിന്റെ സയൻസ് ബ്ലോക്ക് ഹദത് ഖലീഫത്തുൽ മസീഹ് സാലിസിന്റെ സമയത്ത് ഷാ സാഹിബായിരുന്നു നിർമ്മാണം നടത്തിയത്. ലാഹോറിലെ സെക്രട്ടറി ഇസ്ലാ ഇർഷാദ് ആയിരുന്നു. 56 മുതൽ 58 വരെ ലണ്ടനിലെ ഖുദ്ദാമുൽ അഹമ്മദിയ കായിദായിരുന്നു. അന്നേരം ലണ്ടൻ ജമാഅത്തിന്റെ സെക്രട്ടറി മാലുമായിരുന്നു. ഖിലാഫത്തുമായി അദ്ദേഹത്തിന് അഗാധമായ ബന്ധമായിരുന്നു. അദ്ദേഹത്തിന് രണ്ട് പുത്രന്മാരും രണ്ട് പുത്രിമാരുമാണ് ഉള്ളത്. അദ്ദേഹത്തിന്റെ അധ്യാപന ശൈലി വളരെ ലളിതമായിരുന്നു. ഞാനും കുറച്ച് ദിവസം അദ്ദേഹത്തിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികളെ സുഹൃത്തായി കണക്കാക്കിക്കൊണ്ടായിരുന്നു പഠിപ്പിച്ചിരുന്നത്. വലിയ എളിമയുള്ള വ്യക്തിയായിരുന്നു. മുജീബ് അസ്ഗർ സാബ് എനിക്ക് എഴുതുന്നു, ഒരിക്കൽ പാകിസ്ഥാനിൽ ലങ്കർഖാനിൽ ലൂട്ടിലായിരുന്നു. ലങ്കർഖാനയിൽ അദ്ദേഹം വന്നു. അദ്ദേഹത്തിന് ചില അതിഥികൾ വന്നിരുന്നു. അവർക്ക് റൊട്ടി വാങ്ങുന്നതിനായിട്ടായിരുന്നു വന്നത്. ചൂടുള്ള റൊട്ടി നൽകിയപ്പോൾ ഇത് പൊതിയുന്നതിനായി തുണി കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ തുണി കൊണ്ടുവന്നിട്ടില്ല എന്ന് മറുപടി പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം സൽവാർ കമ്മീസായിരുന്നു ധരിച്ചിരുന്നത്. കമ്മീസിന്റെ കര റൊട്ടി എട്ടിയിടുന്നതിനായി നീട്ടി അതിൽ റൊട്ടി വാങ്ങി മടങ്ങി. ഇങ്ങനെ റൊട്ടിയുമായി പോകുകയാണ് എന്നുള്ള ഒരു ജാളിതമില്ലായിരുന്നു മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അതിഥികൾക്ക് നൽകാനായിരുന്നു. അങ്ങനെയുള്ള എളിമ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അള്ളാഹു അദ്ദേഹത്തിന്റെ പദവി ഉയർത്തുമാറാകട്ടെ. അതുപോലെ ഷഹീദിന്റെയും പദവി ഉയർത്തുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ കുട്ടികൾക്ക് സഹനവും.
അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആത്തി അഅ്മാലിനാ من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر